അധ്യായം 2 ഭാഗം 3. 7 വയസ്സുവരെ പൂർണ്ണ നഗ്നനായി തിരുവനന്തപുരം നഗരത്തിൽ അമ്മയുടെ ഒപ്പം അലഞ്ഞു തിരിഞ്ഞ നാളുകളിൽ എൻ്റെ ദേഹം മുഴുവൻ പറ്റം പറ്റമായി ചൊറിയും ചിരങ്ങും വ്രണങ്ങളും നിറഞ്ഞിരിക്കും. വിരലുകൾ തമ്മിൽ ഒട്ടിയിരിക്കും. കണ്ണിൽ ഇമകളിൽ ചിരങ്ങ് കയറി കണ്ണടച്ചാൽ തുറക്കാൻ സമയം പിടിക്കുമായിരുന്നു. ഏത് നേരവും വിശപ്പാണ്. കയ്യിൽ കിട്ടുന്ന എന്തും അപ്പോൾ തന്നെ തിന്നും. കണ്ണിൽ പെടുന്ന എന്തും എടുത്ത് തിന്നാനാവുമോ എന്ന് വായിൽ വെച്ചു നോക്കും. ആരോ ഒരാൾ ചോറ് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ട് കരമനയാറ്റിൻ്റെ കരയിലുണ്ടായിരുന്ന പ്രജാനന്ദസ്വാമിയുടെ ആശ്രമത്തിലേക്ക് പോയി. മുൻപ് തന്നെ അവിടെ ധാരാളം തെരുവുകുട്ടികളുണ്ടായിരുന്നു. കരമനയാറ്റിൽ ഇറങ്ങി കുളിക്കണം. അവർ തരുന്ന വസ്ത്രം ധരിക്കണം. അവിടെ ഉണ്ടായിരുന്ന ഒരു ഓലഷെഡിൽ കയറിയിരുന്ന് കൈ കൂപ്പിക്കൊണ്ട് ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതങ്ങ് ഞങ്ങളെ എന്ന് പാടണം. അതിനുശേഷമാണ് ചോറ് തരിക. മറ്റു കുട്ടികൾ പുഴയിലിറങ്ങി മണൽ വാരി മേത്തു തേച്ച് കുളിക്കുന്നത് കണ്ടു. കാവിമുണ്ട് മടക്കിക്കുത്തി പുഴയിൽ നിന്ന ചെറുപ്പക്കാരനായ സന്യാസി, "ഡാ, ആ കറുപ്പിനെ പിടിക്കി, അവൻ മേല് തേച്ചില്ല, ഡാ" എന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നു. വെള്ളം കണ്ടപ്പോൾ തന്നെ ഞാൻ മടിച്ചു നിന്നു. ആ സന്യാസി എന്നെ നോക്കിയപ്പോൾ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി. "അവനെ പിടിക്കടേ" എന്ന് സന്യാസി പറഞ്ഞപ്പോൾ 4-5 പയ്യന്മാർ എന്നെ തുരത്തി വന്നു. എന്നെ പിടിച്ച് മണ്ണിലിട്ട് വലിച്ചിഴച്ച് അവർ പുഴയിലേക്ക് കൊണ്ടുവന്നിട്ടു. സ്വാമി എന്നെ പൊക്കി കരമനയാറ്റിലെ വെള്ളത്തിലിട്ടു. മീനുകൾ വന്ന് എന്നെ കൊത്താൻ തുടങ്ങി. ഞാൻ നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു. സ്വാമി എന്നെ തൂക്കി കല്ലിലിരുത്തി ചകിരി കൊണ്ട് ദേഹം മുഴുവൻ തേച്ചു. ഞാൻ അലറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കടിച്ചു മുറിച്ചു. പക്ഷേ അദ്ദേഹം അത് കാര്യമാക്കിയില്ല. ദേഹം മുഴുവൻ ചോരയോടെ നിന്ന എന്നെ പിടിവിടാതെ തന്നെ വലിച്ചിഴച്ച് കൊണ്ടുചെന്ന് ഷെഡിലേക്ക് എത്തിച്ചു. നീല നിറത്തിലുള്ള എന്തോ മരുന്ന് എൻ്റെ ദേഹത്ത് പുരട്ടി. ആദ്യത്തെ ക്ഷണം ഒന്ന് തണുത്തു, പിന്നെ തീപ്പെട്ടതുപോലെ നീറി. ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വട്ടം കറങ്ങി ഓടി. ഒരു ക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പിടിയായിരുന്നു. ഞാൻ പുറത്തേക്ക് ഓടി. അദ്ദേഹം എൻ്റെ പിന്നിൽ നിന്ന് വന്ന് "ഓടിയ ചോറില്ല, ഓടിയ ചോറില്ല" എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഞെട്ടിത്തെറിച്ചു നിന്നു. മുൻപോട്ട് കാലെടുത്ത് വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. "കാപ്പയ്ക്ക് ചോറ് വേണമേ, ചോറേ" എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ചു. സങ്കടം സഹിക്കാനാവാതെ നെഞ്ചത്തടിച്ചു. പക്ഷേ സ്വാമി അകത്തേക്ക് പോയി. "കാപ്പയ്ക്ക് ചോറേ, കാപ്പയ്ക്ക് ചോറേ" എന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ നിന്നു. ദേഹത്ത് നീറ്റൽ കുറഞ്ഞു തുടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്നും മടിച്ചും പതുക്കെ ഞാൻ ആശ്രമത്തിൻ്റെ വാതുക്കിലെത്തി. സ്വാമി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് എന്നെ പിടിച്ച് തൂക്കിയെടുത്തു കൊണ്ടുപോയി. ഉള്ളിൽ ഒരു മുറിയിൽ ചാണകമെഴുകിയ നിലത്ത് ഇരുത്തി. എൻ്റെ മുന്നിൽ ഞാൻ കിടക്കാവുന്നത്ര വലിയ തൂശനില വിരിച്ചിട്ടു. അതിൽ വലിയ തവി കൊണ്ട് ചോറ് വാരി വെച്ചു. ഞാൻ കൈനീട്ടി "തിന്നും" എന്ന് പറഞ്ഞു. സ്വാമി പിന്നെയും ചോറ് വിളമ്പി. ഞാൻ "തിന്നും" എന്ന് പറഞ്ഞു. സ്വാമി പിന്നെയും ചോറ് വിളമ്പി. ഞാൻ "തിന്നും" എന്ന് പറഞ്ഞു. പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന ചോറ് മാത്രമായിരുന്നു എൻ്റെ കണ്ണിൽ. "തിന്നട" എന്ന് പറഞ്ഞ് സ്വാമി ഒരുപാട് ചോറ് കോരി വെച്ചു. ഞാൻ "തിന്നും" എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് "ആദ്യം ഇത് തിന്നട തീക്കൊള്ളി, വേണമെങ്കിൽ പിന്നെയും തരാം" എന്ന് സ്വാമി പറഞ്ഞു. ഞാൻ ഇലയോടെ ചോറ് കയ്യിലെടുത്ത് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ തലയിൽ മെല്ലെ ഒന്ന് തട്ടി "ഇരുന്ന് തിന്നട" എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ചോറ് വാരി ഉണ്ട് തുടങ്ങി. ചോറ് വായിൽ വയ്ക്കുമ്പോൾ കേൾക്കാവുന്ന തെറിക്ക് വേണ്ടി എൻ്റെ ശരീരം മുഴുവൻ കാതോർത്തു. ആദ്യത്തെ ഉരുള ഉണ്ടിട്ട് ഞാൻ എഴുന്നേൽക്കാൻ പോയപ്പോൾ സ്വാമി "തിന്നട" എന്ന് പിന്നെയും എന്നെ ശ്വാസിച്ചു. ഞാൻ പതുക്കെ ചോറിൽ സ്വയം മറന്നു. ഉരുളകൾ ഉരുട്ടി വായിലിട്ടുകൊണ്ടേയിരുന്നു. ചോറിൻ്റെ മലകൾ, ചോറിൻ്റെ മണൽപ്പരപ്പ്, ചോറിൻ്റെ വെള്ളപ്പൊക്കം, ചോറിൻ്റെ ആന, ചോറിൻ്റെ കടൽ, ചോറും ഞാനും മാത്രമായിരുന്നു അപ്പോൾ. ഒരു ഘട്ടത്തിൽ എനിക്ക് ഉണ്ണാൻ കഴിയാതെയായി. അത് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് ചോറുണ്ണാൻ കഴിയാത്തത് എന്ന് മനസ്സിലാകാതെ ഞാൻ ചോറ് വാരി പിന്നെയും വായിലേക്ക് നിറച്ചു. ഓക്കാനിച്ച് ഞാൻ വിറകൊണ്ടു. എങ്കിലും എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. എൻ്റെ ദേഹം മുഴുവൻ ചോറ് നിറഞ്ഞിരിക്കുന്നത് പോലെ. എൻ്റെ വയറ് വലിയൊരു കലം പോലെ ഉരുണ്ടു തിളങ്ങി. ഒരു മീശക്കാരൻ, "ഡാ താളി, നിൻ്റെ വയറ് നിറഞ്ഞല്ലോടാ, വയറ്റിൽ പേന് വെച്ച് കൊല്ലാമെന്നാണല്ലോ തോന്നുന്നത്" എന്ന് പറഞ്ഞു. അയാൾ എന്നെ തല്ലാൻ പോകുന്നു എന്ന് കരുതി ഞാൻ ഒഴിഞ്ഞു മാറി. "ഡാ ഇരിക്കി, നിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. നിനക്കിനിയും ചോറ് വേണോ?" "വേണമെന്ന്" ഞാൻ തലയാട്ടി. "ഇനിയും ചോറുണ്ട, നീ ഇലവങ്കായ മാതിരി പൊട്ടി ചോറ് പഞ്ഞിയായി പുറത്തേക്ക് വരും. നാളെ വാ." "വരുമോടാ?" ഞാൻ അതേ എന്ന് തലയാട്ടി. "നാളെ വാ, ഇവിടെ വന്ന് സ്വാമി പഠിപ്പിക്കുന്ന പാട്ടും അക്ഷരവും പഠിച്ച നിറച്ച് ചോറ് കിട്ടും." അങ്ങനെയാണ് ഞാൻ പ്രജാനന്ദൻ്റെ ആശ്രമത്തിലേക്ക് സ്ഥിരമായി പോയി തുടങ്ങിയത്. അവിടെയപ്പോൾ ഏതാണ്ട് 30 കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നു. കുട്ടികളെ ചേർക്കാനാണ് ചോറ് കൊടുത്തിരുന്നത്. ചോറിൽ ആകൃഷ്ടരായി വരുന്ന കുട്ടികളെയും സന്യാസിയായ ബോധാനന്ദൻ സ്കൂളിലേക്ക് കൊണ്ടുചെന്ന് ചേർക്കും. പ്രജാനന്ദൻ തുടങ്ങിയ ആശ്രമത്തിലെ പള്ളിക്കൂടം നടത്തിയിരുന്നത് ബോധാനന്ദനായിരുന്നു. കറുത്തു നീണ്ട താടിയും സ്ത്രീകളെപ്പോലെ തലമുടിയുമുള്ള പൊക്കം കുറഞ്ഞ ബലിഷ്ഠനായ മനുഷ്യൻ.